അന്വേഷിക്കേണ്ടതിനും ഭരണം പ്രാപിക്കേണ്ടതിനും എന്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രയീമിലേക്ക് പോകുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ ഫറവോന്റെ സംരക്ഷണ നിങ്ങൾക്ക് നാണമായും മിസ്രയീമിന്റെ നിഴലിലെ ശരണം ലജ്ജയായും ഭവിക്കും. അവന്റെ പ്രഭുക്കന്മാർ സോവനിലായി അവന്റെ ദൂതന്മാർ ഹാനേസിലെത്തിയിരിക്കുന്നു. അവരൊക്കെയും തങ്ങൾക്ക് ലജ്ജയും അപമാനവും അല്ലാതെ ഉപകാരമോ സഹായമോ പ്രയോജനമോ ഒന്നും വരുത്താത്ത ഒരു ജാതി നിമിത്തം ലജ്ജിച്ചു പോകും. തെക്കേ ദേശത്തിലെ മൃഗങ്ങളെ കുറിച്ചുള്ള പ്രവാചകം സിംഹി, കേസരി, അണലി, പറക്കുന്ന അഗ്നി സർപ്പം എന്നിവ വരുന്നതായി കഷ്ടവും ക്ലേശവും ഉള്ള ദേശത്തുകൂടി അവർ ഇളം കഴുതപ്പുറത്ത് തങ്ങളുടെ സമ്പത്തും ഒട്ടകപ്പുറത്ത് തങ്ങളുടെ നിക്ഷേപങ്ങളും കയറ്റി തങ്ങൾക്ക് ഉപകാരം വരാത്ത ഒരു ജാതിയുടെ അടുക്കൽ കൊണ്ടുപോകുന്നു. മിസ്രയീമരുടെ സഹായം വ്യർത്ഥവും നിഷ്ഫലവും അത്രേ. അതുകൊണ്ട് ഞാനതിന് അനങ്ങാതിരിക്കുന്ന സാഹസക്കാർ എന്നെ പേർ വിളിക്കുന്നു. നീ ഇപ്പോൾ ചെന്ന് വരുംകാലത്തേക്ക് ഒരു ശാശ്വത സാക്ഷ്യമായിരിക്കേണ്ടതിന് അവരുടെ മുമ്പാകെ അതിനെ ഒരു പലകയിൽ എഴുതി ഒരു രേഖയായി കുറിച്ചു വയ്ക്കുക. അവർ മത്സരമുള്ള ഒരു ജനവും കോഷ്കു പറയുന്ന മക്കളും യഹോവയുടെ ന്യായ പ്രമാണം അനുസരിക്കാതെ സന്തതിയുമല്ലോ. അവർ ദർശകരോട് ദർശിക്കരുത്, പ്രവാചകന്മാരോട് നേരുള്ളത് ഞങ്ങളോട് പ്രവചിക്കരുത്, മധുരവാക്ക് ഞങ്ങളോട് സംസാരിപ്പീൻ, വ്യാജങ്ങളെ പ്രവചിപ്പീൻ, വഴിവിട്ട് നടപ്പീൻ, പാത തെറ്റി നടപ്പീൻ, ഇസ്രായേലിന്റെ പരിശുദ്ധനെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കുമാറാക്കുവീൻ എന്ന് പറയുന്നു. ആകയാൽ ഇസ്രായേലിന്റെ പരിശുദ്ധന പ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ വചനത്തെ നിരസിച്ചു കളയുകയും പീഡനത്തിലും വക്രതയിലും ആശ്രയിച്ച് ചാരി നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ അകൃത്യം നിങ്ങൾക്ക് ഉയർന്ന ചുവരിൽ ഉന്തി നിൽക്കുന്നതും പെട്ടെന്ന് ഒരു മാത്രം കൊണ്ട് വീഴുന്നതുമായ ഒരു പൊട്ടൽ പോലെ ആയിരിക്കും. അടുപ്പിൽ നിന്ന് തീയെടുപ്പാനോ കുളത്തിൽ നിന്ന് വെള്ളം കോരുവാനോ കൊള്ളാകുന്ന ഒരു കഷ്ണം പോലും ശേഷിക്കാതെ വണ്ണം ഒരുവൻ കുശവന്റെ പൊട്ടക്കലം ഗണ്യമാക്കാതെ ഉടിച്ചു കളയുന്നത് പോലെ അവൻ അതിനെ ഉടിച്ചു കളയും. ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. എങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെയല്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകുമെന്ന് നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും, ഞങ്ങൾ തുരങ്കങ്ങളിന്മേൽ കയറിപ്പോകുമെന്നും പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ പിന്തുടരുന്നവരും വേഗതയുള്ളവരായിരിക്കും. മലമുകളിൽ ഒരു കൊടിമരം പോലെയും കുന്നിൻ പുറത്ത് ഒരു കൊടി പോലെയും നിങ്ങൾ ശേഷിക്കുന്നതുവരെ ഏകന്റെ ഭീഷണിയാൽ 1000 പേരും അഞ്ചു പേരുടെ ഭീഷണിയാൽ നിങ്ങളൊക്കെയും ഓടിപ്പോകും. അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ ഉയർന്നിരിക്കുന്നു. യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. യെരൂശലേമിലായ സിയോൻ നിവാസികളെ ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായി കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും, കർത്താവ് നിങ്ങൾക്കുള്ള കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുക എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. വെള്ളി പൊതിഞ്ഞിരിക്കുന്ന ബിംബങ്ങളെയും പൊന്നു പൊതിഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങളെയും നിങ്ങൾ അസ്വസ്ഥമാക്കും. അവയെ മലിനമായൊരു വസ്തു പോലെ എറിഞ്ഞു കളയുകയും ഒച്ചോ എന്ന് പറയുകയും ചെയ്യും. നീ നിലത്ത് വിധിക്കുന്ന വിത്തിന് മഴയും നിലത്തിലെ വിളവായ അപ്പവും അവൻ നിനക്ക്, അത് പുഷ്ടിയും സമൃദ്ധിയുമുള്ളതായിരിക്കും. അന്ന് നിന്റെ കന്നുകാലികൾ വിസ്താരമായ മേച്ചിൽ പുറങ്ങളിൽ മേയും. നില മുഴുന്ന കാളകളും കഴുതകളും മുറം കൊണ്ടും പല്ലികൊണ്ടും വീശി വലിപ്പാക്കിയതും ഉപ്പു ചേർത്തതുമായ തീൻ തിന്നും. മഹാസംഹാര ദിവസത്തിൽ ഗോപുരങ്ങൾ വീഴുമ്പോൾ ഉയരമുള്ള എല്ലാ മലയിലും പൊക്കമുള്ള എല്ലാ കുന്നിന്മേലും തോടുകളും നീരൊഴുക്കുകളും ഉണ്ടാകും. യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ 7 ഇരട്ടിയാകും. ഇതാ കോപം ജ്വലിച്ചും കനത്ത പുക പുറപ്പെടുവിച്ചും കൊണ്ട് യഹോവയുടെ നാമം ദൂരത്തു നിന്ന് വരുന്നു. അവന്റെ അധരങ്ങളിൽ ഉഗ്രകോപം നിറഞ്ഞിരിക്കുന്നു, അവന്റെ നാവ് ദഹിപ്പിക്കുന്ന തീ പോലെയും ഇരിക്കുന്നു. ജാതികളെ നാശത്തിന്റെ അരിപ്പ് കൊണ്ടരിക്കേണ്ടതിന് അവന്റെ ശ്വാസം കവിഞ്ഞൊഴുകുന്നതും കഴുത്തോളം വെള്ളമുള്ളതുമായ തോട് പോലെയും ജാതികളുടെ വായിൽ അവരെ കളയുന്ന ഒരു കടിഞ്ഞാണായും ഇരിക്കുന്നു. നിങ്ങൾ ഉത്സവാഘോഷ രാത്രിയിൽ എന്ന പോലെ പാട്ടുപാടുകയും യഹോവയുടെ പർവ്വതത്തിൽ ഇസ്രായേലിൻ പാറയാവിന്റെ അടുക്കൽ ചെല്ലേണ്ടതിന് കുഴലോടുകൂടെ പോകും പോലെ ഹൃദയപൂർവ്വം സന്തോഷിക്കുകയും ചെയ്യും. യഹോവ തന്റെ മഹത്വമുള്ള മേഘനാദം കേൾപ്പിക്കുകയും ഉഗ്രകോപത്തോടും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയോടും കൊടുങ്കാറ്റ് മഴേക്കാവ് കൺമഴ എന്നിവയോടും കൂടെ തന്റെ ഭുജത്തിൽ അവതരണം കാണിക്കുകയും ചെയ്യും. യഹോവയുടെ മേഘനാദത്താൽ അശ്ശൂർ തകർന്നു പോകും. തന്റെ വടി കൊണ്ട് അവനവനെ അടിക്കും. യഹോവാവിനെ വിധി തണ്ടുകൊണ്ട് അടിക്കുന്ന ഓരോ അടിയോടും കൂടെ തപ്പിന്റെയും കിന്നരത്തിന്റെയും നാദം ഉണ്ടായിരിക്കും. അവൻ അവരോട് തകർച്ച പടവിട്ടും പണ്ട് തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ. അത് രാജാവനായിട്ടും ഒരുക്കിയിരിക്കുന്നു. അവനതിനെ ആഴവും വിശാലവുമാക്കിയിരിക്കുന്നു. അതിന്റെ ചിതയിൽ വളരെ തീയും വിറകും ഉണ്ട്. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും. വരയ്ക്കുമോ ഇസ്രായേലിന്റെ പരിശങ്കിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രയീമിൽ നിന്ന് കുതിരകളിൽ മനസ്സ് ഊന്നി രഥം അനവധിയുള്ളതുകൊണ്ട് അതിലും കുതിരച്ചേകവർ മഹാബലവാന്മാരാകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. എന്നാൽ അവനും ജ്ഞാനിയാകുന്നു. അവൻ അനർത്ഥം വരുത്തും, തന്റെ വചനം മാറ്റുകയില്ല. അവൻ ദുഷ്കർമ്മികളുടെ ഗൃഹത്തിനും ദുഷ്പ്രവൃത്തിക്കാരുടെ സഹായത്തിനും വിരോധമായി എഴുന്നേൽക്കും. ശ്രീമേറ ദൈവമല്ല മനുഷ്യരത്രേ, അവരുടെ കുതിരകൾ ആത്മാവല്ല ജഡമത്രേ. യഹോവ തന്റെ കൈനീട്ടുമ്പോൾ സഹായിക്കുന്നവൻ ഇടറുകയും സഹായിക്കപ്പെടുന്നവൻ വീഴുകയും അവരെല്ലാവരും ഒരുപോലെ നശിച്ചു പോവുകയും ചെയ്യും. യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു, സിംഹമോ ബാലസിംഹമോ ഇരകണ്ട് മുരളുമ്പോൾ ഇടിയെ കൂട്ടത്തെ അതിന്റെ നേരെ വിളിച്ചു കൂട്ടിയാലും അത് അവരുടെ കൂക്കുവിളി കൊണ്ട് പേടിക്കാതെയും അവരുടെ ആരവം കൊണ്ട് ചുളുങ്ങാതെയും ഇരിക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും അതിന്റെ ഗിരിയിലും യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരും. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരുശലേമിനെ കാത്തുകൊള്ളും. അവൻ അതിനെ കാത്തു രക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. ഇസ്രായേൽ മക്കളെ, ഇത്ര കഠിനമായി മത്സരിച്ച് ത്യജിച്ചു കളഞ്ഞവന്റെ അടുക്കലേക്ക് തിരിവീൻ. അന്നാളിൽ നിങ്ങളിൽ ഓരോരുത്തൻ നിങ്ങളുടെ കൈകൾ നിങ്ങൾക്ക് പാപത്തിനായി വെള്ളിയും പൊന്നും കൊണ്ട് ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ ത്യജിച്ചു കളയും. എന്നാൽ അശൂർ പുരുഷന്റേതല്ലാത്ത വാളാൽ വീഴും, മനുഷ്യന്റേതല്ലാത്ത വാളിന് ഇരയായി തീരും. അവർ വാളിനെ ഒഴിഞ്ഞ് ഓടിപ്പോയാൽ അവരുടെ യൗവനക്കാർ ഊഴിയ വേലക്കാരായി തീരും. ഭീതി ഹേതുവായി അവരുടെ പാറ പോയി പോകും. അവരുടെ പ്രഭുക്കന്മാർ കൊടി കണ്ട് നടുങ്ങിപ്പോകും എന്ന് സിയോനിൽ തീയും യെരുശലേമിൽ ചൂളയുമുള്ള യഹോവയുടെ അരുളപ്പാട്. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഓരോരുത്തൻ കാറ്റിനെ ഒരു മറവും പിച്ചറിനെ ഒരു സങ്കേതവുമായി വരണ്ട നിലത്തോടെ നീർത്തോടുകൾ പോലെയും ഈണമുള്ള ദേശത്തെ ഒരു വൻപാറയുടെ തണൽ പോലെയും ഇരിക്കും. കാണുന്നവരുടെ കണ്ണിനി മങ്ങുകയില്ല, കേൾക്കുന്നവരുടെ ചെവി ശ്രദ്ധിക്കും, അവിവേകികളുടെ ഹൃദയം പരിജ്ഞാനം ഗ്രഹിക്കും. വിക്കന്മാരുടെ നാവ് തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും. കോശനേനി ഉത്തമൻ എന്ന് വിളിക്കുകയില്ല, ആഭാസനെ മഹാത്മാവെന്ന് പറയുകയുമില്ല. ഭോഷൻ ഭോഷത്വം സംസാരിക്കും, വഷളത്വം ചെയ്തും യഹോവയ്ക്ക് വിരോധമായി അബദ്ധം സംസാരിച്ചും വിശപ്പുള്ളവരെ പട്ടിണിയിട്ടും ദാഹമുള്ളവർക്ക് പാനം മുടക്കിയും കൊണ്ട് അവന്റെ ഹൃദയം നീതികേട് പ്രവർത്തിക്കും. ആഭാസന്റെ ആയുധങ്ങളും ദോഷമുള്ളവ, ദരിദ്ര ന്യായമായി സംസാരിച്ചാലും എളിയവരെ വ്യാജവാക്കുകൊണ്ട് നശിക്കാൻ അവൻ ദുരുപായങ്ങളെ നിരൂപിക്കുന്നു. ഉത്തമനോ ഉത്തമകാര്യങ്ങളെ ചിന്തിക്കുന്നു, ഉത്തമകാര്യങ്ങളിൽ അവൻ ഉച്ചു നിൽക്കുന്നു. സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ, എഴുന്നേറ്റ് എന്റെ വാക്കു കേൾപ്പീൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, എന്റെ വചനം ശ്രദ്ധിപ്പീൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, ഒരാണ്ടും കുറെ നാളും കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകും. മുന്തിരിക്കൊയ്ത്ത് നഷ്ടമാകും, ഫലശേഖരം ഉണ്ടാവുകയുമില്ല. സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ വിറപ്പീൻ, ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ നടുങ്ങുവീൻ. വസ്ത്രമുരിഞ്ഞ് നഗ്നരാകുവീൻ, അരയിൽ രട്ട് കെട്ടുവീൻ. മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരിവള്ളിയെയും ഓർത്ത് അവർ മാറത്ത് അടിക്കും. എന്റെ ജനത്തിന്റെ ദേശത്ത് ഉല്ലസിത നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരിയും മുളയ്ക്കും. അരമന ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും. കുന്നും കാവൽ മാളികയും സദാകാലത്തേക്കും ഗുഹകളായി ഭവിക്കും. അവ കാട്ടുകഴുതകളുടെ സന്തോഷസ്ഥാനവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറവും ആയിരിക്കും. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയും ആയിരിക്കും. എന്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സൗര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. എന്നാൽ വനത്തിന്റെ വീഴ്ചയ്ക്ക് കന്മഴ പെയ്യുകയും നഗരം അശേഷം നിലം പരിചാകുകയും ചെയ്യും. വെള്ളത്തിനരികത്തെല്ലാം വിതയ്ക്കുകയും കാളിയെയും കഴുതയെയും അഴിച്ചുവിടുകയും ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഭാഗ്യം. സാഹസം അനുഭവിക്കാതെ സാഹസം ചെയ്യുകയും നിന്നോട് ആരും ദ്രോഹം പ്രവർത്തിക്കാതെ ദ്രോഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ നിനക്ക് അയ്യോ കഷ്ടം. നീ സാഹസം ചെയ്യുന്നത് നിർത്തുമ്പോൾ നിന്നെയും സാഹസം ചെയ്യും. നീ ദ്രോഹം പ്രവർത്തിക്കുന്നത് മതിയാക്കുമ്പോൾ നിന്നോടും ദ്രോഹം പ്രവർത്തിക്കും. യഹോവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. രാവിലെ തോറും നീ അവർക്ക് ഭുജവും കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയുമായിരിക്കണമേ. കോലാഹലം ഹേതുവായി വംശങ്ങൾ ഓടിപ്പോയി, നീ എഴുന്നേറ്റപ്പോൾ ജാതികൾ ചിതറിപ്പോയി. നിങ്ങളുടെ കവർച്ച തുള്ളൽ ശേഖരിക്കുന്നത് പോലെ ശേഖരിക്കപ്പെടും, വെട്ടുക്കിളി ചാടി വീഴുന്നത് പോലെ അവർ അതിന്മേൽ ചാടി വീഴും. യഹോവ ഉന്നതനായിരിക്കുന്നു, ഉയരത്തിലല്ലോ അവൻ വസിക്കുന്നത്. അവൻ സിയോനെ ന്യായവും നീതിയും കൊണ്ട് നിറച്ചിരിക്കുന്നു. നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും. യഹോവ ഭക്തി അവരുടെ നിക്ഷേപമായിരിക്കും. ഇതാ അവരുടെ ഗൗരവാന്മാർ പുറത്ത് നിലവിളിക്കുന്നു, സമാധാനത്തിന്റെ ദൂതന്മാർ അതിദുഖത്തോടെ കരയുന്നു. പെരുവഴികൾ ശൂന്യമായി കിടക്കുന്നു, വഴിപോക്കർ ഇല്ലാതെയായിരിക്കുന്നു. അവൻ ഉടമ്പടി ലംഘിച്ചു, പട്ടണങ്ങളെ നിന്ദിച്ചു, ഒരു മനുഷ്യനെയും അവൻ ആദരിക്കുന്നില്ല. ദേശം ദുഃഖിച്ച് ശയിക്കുന്നു, ലബാനോൻ ലജ്ജിച്ച് വാടിപ്പോകുന്നു. ശാരോൻ മരുഭൂമി പോലെ ആയിരിക്കുന്നു, ബാശാനും കർമ്മേലും ഇല പൊഴിക്കുന്നു. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഉയർത്തും. ഇപ്പോൾ ഞാൻ ഉന്നതനായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ വൈക്കോലിനെ ഗർഭം ധരിച്ച് താളടിയെ പ്രസവിക്കും. നിങ്ങളുടെ ശ്വാസം തീയായി നിങ്ങളെ ദഹിപ്പിച്ചു കളയും. വംശങ്ങൾ കുമ്മായം ചൂടുന്നത് പോലെയാകും, വെട്ടിക്കളഞ്ഞ മുള്ളുപോലെ അവരെ തീയിൽ ചുട്ട് ഇട്ടുകളയും. ദൂരസ്ഥന്മാരെ, ഞാൻ ചെയ്തത് കേൾപ്പീൻ. സമീപസ്ഥന്മാരെ, എന്റെ വീര്യപ്രവൃത്തികൾ ഗ്രഹിപ്പീൻ. സിയോനിലെ പാപികൾ പേടിക്കുന്നു, വഷളന്മാരായവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു. നമ്മിൽ ആർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും? നമ്മിൽ ആർ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും? നീതിയായി നടന്ന് നേർപ്പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെ കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ, ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവന്റെ അഭയസ്ഥാനമായിരിക്കും, അവന്റെ അപ്പം അവന് കിട്ടും. അവന് വെള്ളം മുട്ടിപ്പോകുകയില്ല. നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ ദർശിക്കും. വിശാലമായൊരു ദേശം കാണും. പണം എണ്ണുന്നവൻ എവിടെ? തൂക്കി നോക്കുന്നവൻ എവിടെ? ഗോപുരങ്ങളെ എണ്ണുന്നവൻ എവിടെ? എന്നിങ്ങനെ നിന്റെ ഹൃദയം ഭീതിയെ കുറിച്ച് ധ്യാനിക്കും. നീ തിരിച്ചറിയാത്ത പ്രയാസമുള്ള വാക്കും നിനക്ക് ഗ്രഹിച്ചുകൂടാത്ത അന്യഭാഷയും ഉള്ള ഉഗ്രജാതിയെ നീ കാണുകയില്ല. നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുക. നിന്റെ കണ്ണ് എരിശിലേമിനെ സൂര്യനിവാസമായും ഒരിക്കലും നീങ്ങിപ്പോകാത്തതും ഒരു നാലും ഇലങ്ങിപ്പോകാത്തതും കയറൊന്നും പൂട്ടിപ്പോകാത്തതുമായ കൂടാരമായും കാണും. അവിടെ മഹിമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമായിരിക്കും. തണ്ടുവച്ച പടക് അതിൽ നടക്കുകയില്ല, പ്രതാപമുള്ള കപ്പൽ അതിൽ കൂടി കടന്നു പോകുകയുമില്ല. യഹോവ നമ്മുടെ ന്യായാധിപൻ, യഹോവ നമ്മുടെ ന്യായദാതാവ്, യഹോവ നമ്മുടെ രാജാവ്. അവൻ നമ്മെ രക്ഷിക്കും. നിന്റെ കയറ് അഴിഞ്ഞു കിടക്കുന്നു, അതിനാൽ പാപമരത്തെ ചുവട്ടിൽ ഉറപ്പിച്ചുകൂടാ. പായ നിവർത്തിക്കൂടാ. പിടിച്ചു പറിച്ച വലിയ കൊള്ളാന്ന് വിഭാഗിക്കപ്പെടും, മുടന്തരം കൊള്ളയിടും. എനിക്ക് ദീനമെന്ന് യാതൊരു നിവാസിയും പറയുകയില്ല. അതിൽ പാർക്കുന്ന ജനത്തിന്റെ അകൃത്തം മോചിക്കപ്പെട്ടിരിക്കും. പാറയ്ക്കുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. പ്രിയക ദൈവത്തിന്റെ ഒരു തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തുഷ്പദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചൂർ നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ തക്കവണ്ണം നമുക്ക് ദൈവനമ്പരം തന്ന ആരോഗ്യത്തെയും അവസരത്തെയും ഓർത്ത് നന്ദിപൂർവ്വം ദൈവസന്നിധിയിൽ അടുത്തു വരികയും ദൈവനാമത്തിന് സ്തോത്രം അർപ്പിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയെ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ നയിക്കുന്ന ഭദ്രാസന മെത്രാപ്പോലിത്ത തിരുമനസ് അരമനയിലല്ല, കാലിഫോർണിയയിലാണ്. എങ്കിലും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും നേതൃത്വം നൽകാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ തിരുമനസിനെ വളരെ സ്നേഹാദരോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകിച്ച് അരമനയിൽ സാന്നിധ്യം നടക്കുന്ന വന്നിയ ഫിലിപ്പോസച്ചൻ, ഐസക്കച്ചൻ, സന്തോഷച്ചൻ, എല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അരമനയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ ശ്രദ്ധിക്കുകയും പ്രാർത്ഥനാപൂർവ്വം സംബന്ധിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവകരങ്ങൾ സമർപ്പിക്കുകയും ധന്യവാദം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 336-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. നമുക്ക് ജീവിതത്തിൽ ഓരോ സൗഭാഗ്യങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും എല്ലാ സൗഭാഗ്യങ്ങളുടെ പിന്നിൽ ദൈവം നമുക്ക് ചൊരിഞ്ഞു തന്ന ദാനമാണെന്നുള്ള ഓർമ്മ നമ്മളെ അനുസ്യൂത സ്മരിക്കുകയും ആ ഒരു ഓർമ്മയിൽ ദൈവത്തെ ഹൃദയം തുറന്ന് ആരാധിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം തന്ന നന്മയിൽ നന്ദിയുള്ളവരായിട്ട് ഞാനും നിങ്ങൾ മാറ്റപ്പെടുന്നത്. ഈ ഒരു ഗീതം ആ ഒരു ഓർമ്മയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. എല്ലാം എല്ലാം ദാനമല്ലേ,
എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. ൃത്തിയിടുവാ പരിപാലനാത്മാവിൽ വരദാനമെങ്കിൽ പകരുന്ന ദേഹവും ദാനമല്ലേ. പരിപാലനാത്മാവിൽ വരദാനമെങ്കിൽ പകരുന്ന ദേഹവും ദാനമല്ലേ. എല്ലാമെല്ലാം ദാനമല്ലേ. ഇതൊന്നും എന്റേതല്ല. എല്ലാമെല്ലാം തന്നതല്ലേ. ഇതൊന്നും ഞാൻ നേടിയതല്ല.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
ദൈവമായ നാമത്തിൽ വാഴ്ത്തപ്പെട്ടവനാണ്ടുവരങ്ങളിൽ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി.
പിതാവേ നിനക്ക് സ്തുതി. ഭാവികളായ നടിയാരോട് കരുണ ചെയ്യണമിച്ച രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ
സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. വിനോദസ്വന്തങ്ങളെ രക്ഷിച്ചോളണമേ. ശക്തി മോത്തു നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ.
അപ്പൊ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
ഭർത്താവിനോട് കൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ഫലമായ ഭർത്താവിനെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സുതുലനകറിയാമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി
സമയത്തും
പ്രാണിച്ചോളണമേ. ആമീൻ.
പറക്കുമോർ കർത്താവെ, ജീവനുള്ള നിന്റെ സ്ലീബായോടുകൂടി നീ എഴുന്നള്ളുന്ന ദിവസത്തിൽ നിന്റെ എതിരേൽപ്പിനെ പുറപ്പെടുവാനും ജീവൻ നൽകുന്നതായ നിന്റെ സ്ലീബായെ വന്നിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. അതിനെ ഞങ്ങൾ ആയുധമായി ധരിച്ചുകൊണ്ട് പാപ കഷ്ടതകളെ ജയിപ്പാനായിട്ട് അതിൽ ഞങ്ങൾ സങ്കേതം പ്രാപിക്കുമാറാകണമേ. ദീർഘദർശിയായ മോശ ശങ്കടലിനെ ഭാഗിപ്പാനായിട്ട് സ്ലീബായുടെ ആകൃതി വരത്തക്കവണ്ണം കടലിനെ ആദ്യം വിലങ്ങിയും പിന്നെ നെടുകയും അടിച്ചതിനാൽ അവൻ നിന്റെ സ്ലീബായെ സാദൃശ്യപ്പെടുത്തി. ആ വിശുദ്ധ സ്ലീബായുടെ അടയാളത്താൽ ഇസ്രയേൽ ജനം രക്ഷിക്കപ്പെടുകയും അവരുടെ വൈരികൾ നശിക്കുകയും ചെയ്തു. കർത്താവേദിന്റെ സ്ലീബായാൽ രഹസ്യവും പരസ്യവുമായ സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. യൗനാൻ നബി മത്സ്യത്തിന്റെ ഉള്ളിൽ അവന്റെ കൈകളെ വിടർത്തി പ്രാർത്ഥിച്ചതിനാൽ സ്ലീബായെ സാദൃശ്യപ്പെടുത്തി. ജലപ്രളയത്തിങ്കൽ നോഹിന്റെ കപ്പിൽ കിഴക്ക് നിന്ന പടിഞ്ഞാറോട്ടും വടക്ക് നിന്ന തെക്കോട്ടും സ്ലീബ ഭാഷയിൽ വെള്ളത്തിന്മീതെ നടന്ന് കർത്താവിന്റെ ഉഗ്രകോപത്തെ ശമിപ്പിച്ചു. കർത്താവേദിന്റെ സ്ലീബായുടെ ശക്തിയാൽ പഞ്ഞത്തിൽ നിന്നും വസന്തതകളിൽ നിന്നും സകല ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആകാശത്തിൽ കാണപ്പെട്ട സ്ലീബായുടെ അടയാളത്താൽ കുസ്തന്തിനോസ് രാജാവ് ശത്രുക്കളെ ജയിച്ചതുപോലെ ഞങ്ങളുടെ ശത്രുക്കളായ സാത്താനെയും സൈന്യങ്ങളെയും വിശുദ്ധ സ്ലീബ മൂലം ഞങ്ങൾ ജയിക്കുമാറാകണമേ. വിശുദ്ധ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ സഭയിൽ നിന്റെ നിരപ്പും സമാധാനവും വർദ്ധിപ്പിക്കണമേ. അതിൽ നിന്ന് വേദവിപരീതങ്ങളെയും തർക്കങ്ങളെയും മായ്ച്ചുകളയണമേ. കർത്താവേ, ഞങ്ങൾ സങ്കേതം പ്രാപിച്ചിരിക്കുന്ന നിന്റെ സ്ലീബ നിത്യജീവന്റെയും പരമാനന്ദത്തിന്റെയും സ്ഥലത്തേക്ക് ഞങ്ങളെ കടത്തിക്കൊണ്ടുപോകുന്ന പാലമായിരിക്കണമേ. എല്ലായ്പ്പോഴും ഞങ്ങളുടെ മുഖത്ത് സ്ലീബായുടെ അടയാളം ഞങ്ങൾ വരയ്ക്കുന്നതിനാൽ അതിന്റെ ശക്തി മൂലം സകല ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങൾ കാത്തുകൊള്ളപ്പെടണമേ. ദൈവമാതാവായ മർത്ത മറിയാമിനെയും ദൈവമിഷ്ടം പ്രവർത്തിച്ച തന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ളവരായ സകല പരിശുദ്ധന്മാരെയും വിശുദ്ധ പിതാക്കന്മാരെ ഞങ്ങൾ ഓർക്കുകയും അവരുടെ നല്ല നടപടികളെ കണ്ട് പഠിക്കുകയും മരണപര്യന്തം അവരെ പോലെ വിശുദ്ധിയിൽ ജീവിക്കുകയും അവരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളും ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോയിലും പാപമോചനത്തിനും അവസാന നാളിൽ മുഖപ്രസാദനം യോഗ്യമായി തീരുമാറാകണമേ. ആമീൻ.
പ്രിയക ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും തിരുവോണം ആശംസിക്കുന്നു. മലയാളികളുള്ള എല്ലാ സ്ഥലങ്ങളിലും ദേശീയ ഉത്സവമായ, കേരളത്തിന്റെ ദേശീയ ഉത്സവമായ തിരുവോണം ആഘോഷിക്കുകയാണല്ലോ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ കേരളത്തിൽ ആ ഉത്സവത്തിൽ പങ്കുചേരുകയും ദേശീയ ഉത്സവമായ തിരുവോണത്തിൽ പങ്കുചേരുകയും നമ്മളൊക്കെ ഇവിടെ നമ്മളാലാവുന്ന രീതിയിലൊക്കെ ഈ ആഘോഷത്തിലും തിരുവോണത്തിന്റെ ഈ സന്തോഷത്തിലും പങ്കാളികളാകുകയും ചെയ്യുക. എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയുമായ ഓണം ആദ്യമായിട്ട് എല്ലാവർക്കും ആശംസിക്കുക. ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നഗരസഭയിലെ ഇത്രയും, എനിക്ക് തോന്നുന്നില്ല, ഇത്രയും ദീർഘ നാൾ ഒരേ ഒരു ഈ ഒരു പ്രാർത്ഥന കൂട്ടായ്മ കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് ഒരു ബ്രേക്കും ഇല്ലാതെ മറ്റെവിടെങ്കിലും സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടോ എന്ന്. അനേകം പ്രസംഗങ്ങൾ നമ്മൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ദൈവവചന പഠനങ്ങൾ നടക്കുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് അവസരം ലഭിക്കുന്നു. എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. എന്ത് എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾ എല്ലാവരും ഇതിൽ വന്ന് സംബന്ധിച്ച് വചനം പഠിക്കുന്നതിനുള്ള താല്പര്യം കാണിക്കുന്നതിനുള്ള നിങ്ങളെല്ലാവരോടുള്ള സന്തോഷവും പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യും. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ധ്യാന പ്രസംഗം നടത്തുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 344-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നൊന്നും മതിയായവൻ. ജീവിതത്തിന്റെ ഭാരങ്ങളും നമുക്ക് വേണ്ടി ചുമലിലേറ്റുകൊണ്ട് നമ്മുടെ ഭാരം ലഘൂകരിക്കുന്ന, നമ്മുടെ പ്രയാസങ്ങൾ സ്വാന്തനപ്പെടുത്തുന്ന ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും അനുനിമിഷം നമ്മളെ കരുതുന്ന ദൈവം മുമ്പാകെ നമ്മുടെ ശിരസ്സുകളെ സമർപ്പിച്ച് നമുക്ക് ഈ ഗീതം ദൈവസന്നിധിയിൽ ആലപിക്കാം.
ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. എന്റെ ഇടുമ്പോൾ നിന്നായോളമെന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ അവനെന്നെന്നും അറിയായവൻ എന്റെ യേശു എത്ര നല്ലവൻ അവനെന്നെന്നും അറിയായവൻ
ദൈവത്തിന്റെ ധനനാമത്തിന് മോസമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക കർത്താവിൽ വിശ്വാസികളെ, ഇന്ന് സെപ്റ്റംബർ 14 ലീബ പെരുന്നാളാണ്. യേശു ക്രിസ്തുവിന്റെ കുരിശിന്റെ പ്രത്യേകമായ സ്മരണ നടത്തുന്ന പെരുന്നാളാണ് സെപ്റ്റംബർ 14 എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ആരാധനയെ തന്നെ ഈ സെപ്റ്റംബർ മാസത്തിലെ 14 സ്ലീബാ പെരുന്നാൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. നമ്മുടെ കെന്ത ആരാധനയും സ്ലീബ ആരാധനയും കുർബാനക്രമത്തിലെ രണ്ട് നമസ്കാരങ്ങളുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. കുർബാനക്രമത്തിലെ ഈ രണ്ട് നമസ്കാരങ്ങളിലെ സ്ലീബാ പെരുന്നാളിന് ശേഷം വരുന്ന ആഴ്ചകളിൽ അടുത്ത ഞായറാഴ്ച മുതൽ സ്ലീബയുടെ നമസ്കാരമാണ് നടത്തുന്നത്. സ്ലീബാ പെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങളിൽ സ്ലീബയുടെ നമസ്കാരങ്ങളാണ് നടത്തുന്നത്. അത് നമ്മള് ഉയർപ്പ് പെരുന്നാൾ വരെയുള്ള കാലഘട്ടത്തിൽ ഈ സ്ലീബായുടെ നമസ്കാരങ്ങൾ നടത്തുന്ന ഒരു രീതിയാണ് ഇപ്പോഴുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഉയർപ്പ് പെരുന്നാൾ മുതൽ ഉയർപ്പിന്റെ നമസ്കാരം അല്ലെങ്കിൽ കെന്തായുടെ നമസ്കാരം നമ്മൾ നടത്തും. അങ്ങനെ ആരാധനാ വർഷത്തെ ഈ പെരുന്നാൾ രണ്ടായിട്ട് തിരിക്കുന്നു എന്നുള്ളത് ഈ പെരുന്നാളിന്റെ ഒരു ശ്രേഷ്ഠതയാണ്, ഒരു പ്രത്യേകതയാണ്. സ്ലീബ മറ്റെല്ലാ സ്ലീബ പെരുന്നാൾ മറ്റെല്ലാ ഓർത്തഡോക്സ് സഭകളിലും വളരെ ആഘോഷത്തോടു കൂടി കൊണ്ടാടുന്ന ഒരു പെരുന്നാളാണ്. നമ്മള് ഇത് ഇടതുദിവസം വരുന്നത് കൊണ്ടും പിന്നെ മറ്റ് അതത്ര വലിയ പ്രാധാന്യത്തോടെ നമ്മൾ പെരുന്നാൾ കൊണ്ടാടുന്നില്ല. എല്ലാ പള്ളികളിലും കുർബാന ചൊല്ലുന്നു എന്നുള്ളത് ഒഴിച്ച് വലിയ പെരുന്നാൾ കൊണ്ടാടുന്നില്ല. എന്നാൽ നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിൽ തന്നെ പഴയ ക്രമത്തിൽ ടെക്സായിൽ സ്ലീബായുടെ ഒരു ആഘോഷം പ്രത്യേക പ്രാർത്ഥനയുണ്ട്. അത് പ്രൊസഷനും സ്ലീബായും കൊണ്ട് ഹെലനി രാജ്ഞി സ്ലീബായും കൊണ്ട് സ്ലീബ ലഭിച്ചു കഴിഞ്ഞപ്പോ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന അതിനെ ഓർത്തുകൊണ്ടുള്ള ഒരു പ്രൊസഷനും അത് കഴിഞ്ഞ് നാല് ദിക്കിലേക്കും സ്ലീബ ആഘോഷവും നടത്തുന്ന ഒരു ഒരു ക്രമം നമ്മുടെ ശുശ്രൂഷാക്രമത്തിൽ ഉണ്ടെങ്കിലും സാധാരണ നമ്മളത് ചെയ്യുന്നില്ല. കുർബാന മധ്യേ ഉള്ള സ്ലീബായുടെ ഒരു പ്രമേയാനുസൃത വായിച്ച് പ്രാർത്ഥന നടത്തി സാധാരണ എങ്ങനെയാണ് നമ്മൾ സ്ലീബ പെരുന്നാൾ കൊണ്ടാടുന്നത്. എന്നാൽ മറ്റെല്ലാ ഓർത്തഡോക്സ് സഭകളിലും സ്ലീബായുടെ പെരുന്നാൾ വലിയ വലിയ പെരുന്നാളായിട്ട് കൊണ്ടാടുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. ഹെലനി രാജ്ഞി 326 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലനി രാജ്ഞി പാലസ്റ്റീനിലെത്തി യേശു ക്രിസ്തുവിന്റെ കുരിശ് കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തി. അവിടുത്തെ യഹൂദ റാബി ആയിരുന്ന ജൂഡാസ് എന്ന് പറയുന്ന ഒരു യഹൂദ റാബി അതിന്റെ ഏകദേശ സ്ഥലമൊക്കെ എവിടെയായിരിക്കും എന്ന് പാരമ്പര്യമായിട്ട് തനിക്കറിയാവുന്ന കഥകൾ ക്രിസ്തുവിന്റെ കുരിശാരോഹണത്തെ പറ്റിയും ആ കുരിശ് പിന്നെ ഒളിപ്പിച്ചു വെച്ച സംഭവങ്ങളും ഒക്കെ പാരമ്പര്യമായിട്ട് കഥകളായിട്ട് യഹൂദന്മാരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ട്. അതറിയാവുന്ന ഈ യഹൂദ റാബി ഹെലനി രാജ്ഞിയോട് ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം ഏതാണ്, ഏകദേശ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുകയും അവിടെ എക്സ്കവേഷൻ നടത്തുകയും അങ്ങനെ 3 കുരിശ് കണ്ടെത്തുകയും ചെയ്തതായിട്ടാണ് പാരമ്പര്യം. 3 കുരിശ് കണ്ടെത്തി അതിലെ ഇതിൽ ഏത് കുരിശാണ് ക്രിസ്തുവിന്റെ കുരിശ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കാതെ വന്നപ്പോ ജെറുസലേമിലെ അന്നത്തെ ബിഷപ്പായിരുന്ന മാർ മക്കാറിയോസ്, വിശുദ്ധനായ പിൽക്കാലത്ത് അറിയപ്പെടുന്ന മാർ മക്കാറിയോസ് ഹെലനി രാജ്ഞിയോട് കുരിശ് കണ്ട് തിരിച്ചറിയുന്നതിനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. അത് എന്ന് പറയുന്നത് തൊട്ടടുത്ത് ഒരാൾ മരിച്ചു, ആ മൃതശരീരം ഇവിടെ കൊണ്ടുവന്ന് 3 കുരിശും സ്പർശിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കുരിശ്, ജീവൻ നൽകുന്ന കുരിശെന്നാണല്ലോ നമ്മൾ പറയുന്നത്. ക്രിസ്തുവിന്റെ കുരിശിന്റെ പ്രത്യേകത അതാണ്, ജീവൻ നൽകുന്ന കുരിശാണ്, ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ കുരിശാണ്. അപ്പൊ ആ കുരിശ് സ്പർശിക്കുമ്പോൾ മൃതശരീരത്തിൽ മാറ്റമുണ്ടാകുമെന്ന് മക്കാറിയോസ് ബിഷപ്പ് മക്കാറിയോസ് അത് അസംദിഗ്ധമായിട്ട് ഹെലനി രാജ്ഞിയോട് പറയുകയും അപ്രകാരം ചെയ്യുകയും മൃതശരീരത്തിൽ സ്പർശിച്ചപ്പോൾ മൃതശരീരത്തിന് ജീവൻ വച്ചു എന്നുള്ളതുമാണ് പാരമ്പര്യം. അങ്ങനെ ക്രിസ്തുവിന്റെ കുരിശ് പ്രത്യേകമായിട്ട് മനസ്സിലാക്കി അവിടെ ക്രിസ്തു കണ്ടെടുത്ത സ്ഥലത്ത് കാൽവറിയിൽ തന്നെയാണത് ക്രിസ്തു കുരിശ് കണ്ടെടുത്ത സ്ഥലത്ത് ഒരു ദേവാലയം പണിയാനുള്ള ക്രമീകരണം ചെയ്യുകയും ചെയ്തു. ഹെലനി രാജ്ഞിയുടെ നേതൃത്വത്തിൽ കോൺസ്റ്റന്റൈന്റെ കാലത്താണ് യേശു ക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും ദേവാലയം പണിയാൻ തക്കവണ്ണം തീരുമാനിക്കുകയും അവിടെ പാലസ്തീനിൽ ഉടനീളം ക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ചരിത്ര സൈറ്റുകളിലും ദേവാലയം പണിയുകയും ചെയ്തു. ക്രിസ്തുവിനെ കുറിച്ച് കണ്ടെടുത്ത സ്ഥലത്ത് ദേവാലയത്തിന് നമ്മൾ പറയുന്ന ഹോളി സെപ്പൾക്കർ ചർച്ച് എന്ന് പറയുന്ന വലിയ ദേവാലയ സമുച്ചയം ഇന്ന് നിൽക്കുന്ന സ്ഥലത്താണ്. വലിയ ദേവാലയ സമുച്ചയമാണ് അതിന്റെ അവിടെ കുരിശ് കണ്ടെടുക്കുകയും അവിടെ ദേവാലയം പണിയുകയും ചെയ്തു. സെപ്റ്റംബർ മാസം 13-14 തീയതികളിൽ 335 AD 335 സെപ്റ്റംബർ 13-14 തീയതികളിൽ ആ ദേവാലയത്തിന്റെ ഡെഡിക്കേഷൻ നടന്നു. അന്ന് മുതൽ സെപ്റ്റംബർ 14 ലീബ പെരുന്നാൾ ആയിട്ട് സഭകൾ എല്ലാ സഭകളും കൊണ്ടാടുന്നു എന്നുമാണ് നമുക്ക് അതാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതി ആണത്. അങ്ങനെ ഇന്ന് സഭ എല്ലാ സ്ഥലങ്ങളിലും ലീബ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ കുരിശ് ജീവൻ നൽകുന്ന കുരിശാണ്, ജീവനുള്ള കുരിശാണ് എന്നുള്ളത് നമുക്കറിയാം. ക്രിസ്തുവിന്റെ കുരിശിന്റെ പ്രത്യേകത അത് ബലിപീഠമാണ്. യേശു ക്രിസ്തുവിന്റെ കുരിശ് അത് ബലിപീഠമാണ്, ക്രിസ്തു യാഗമായി സമർപ്പിക്കപ്പെട്ട ബലിപീഠം. ആ ബലിപീഠത്തിലാണ് യാഗവസ്തുവായ ക്രിസ്തു യാഗമായി സമർപ്പിക്കേണ്ടത്. യോഹന്നാൻ ശുശ്രൂഷയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ യോഹന്നാൻ ശുശ്രൂഷയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ് സ്നാപക യോഹന്നാൻ യേശുക്രിസ്തു കടന്നു പോകുന്ന കാണുമ്പോൾ പറയുന്ന ഒരു സംഗതിയുണ്ട്, ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ സകല പാപങ്ങൾക്കും വേണ്ടി യാഗമായി സമർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം നൽകിയിരിക്കുന്ന ഊനമില്ലാത്ത കുഞ്ഞാടാണ് ക്രിസ്തു എന്ന് ക്രിസ്തുവിന്റെ കുശാരോഹണത്തിന് 3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യോഹന്നാൻ സ്നാപകൻ പ്രെഡിക്ട് ചെയ്തു. അവൻ അത് പ്രവചിച്ചു, ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു. അതുകൊണ്ട് പരിശുദ്ധനായ പത്രോസ് ലീഹ 1-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. 1 പത്രോസ് 2:24, നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്, 1 പത്രോസ് 2:24 വ്യക്തമായിട്ട് പത്രോസ് പറയുന്നു, യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് പ്രവചിച്ച, ക്രിസ്തുവിനെ പറ്റി പ്രവചിച്ച ആ സംഗതി ക്രിസ്തു അത് പൂർത്തീകരിച്ചതായി. അത് ആ പ്രവചനം, യോഹന്നാൻ സ്നാപകന്റെ പ്രവചനം പൂർത്തീകരിച്ചതായിട്ട് തന്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതുന്നു. 1 പത്രോസ് 2:24, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിയിൽ ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അങ്ങനെ ക്രൂശിന്മേൽ യാഗമായി ക്രിസ്തു സമർപ്പിക്കപ്പെട്ടപ്പോ അത് കുരിശെന്തായി? യാഗപീഠമായി, അത് ബലിപീഠമായി മാറി. അങ്ങനെയാണ് കുരിശിനെ ബലിപീഠം. അത് എല്ലാ ബലിപീഠത്തിന്റെ പ്രത്യേകത എന്താ? യാഗപീഠത്തിന്റെ പ്രത്യേകത എന്താ? അത് വിശുദ്ധമാണ്. യാഗപീഠത്തിന്റെ പ്രത്യേകത പുറപ്പാട് പുസ്തകം 29-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം, യാഗപീഠം യാഗമർപ്പിക്കപ്പെടുന്ന ബലിപീഠത്തെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നതാണ്. ബുക്ക് ഓഫ് എക്സോഡസ് chapter 29:37, 7 ദിവസം നീ യാഗപീഠത്തിനായി പ്രായശ്ചിത്തം കഴിച്ച് അതിനെ ശുദ്ധീകരിക്കണം.
ഏഴു ദിവസം നീ യാഗപീഠത്തിനായി പ്രായശ്ചിത്തം കഴിച്ച് അതിനെ ശുദ്ധീകരിക്കണം. നമ്മുടെ യാഗപീഠം യാഗപീഠം ശുദ്ധീകരിക്കുന്നതിന് ചെയ്യേണ്ട ആദ്യത്തെ പ്രൈമറി കണ്ടീഷൻ എന്താണെന്നാ പറയുന്നത്? അത് കഴുകി വെടുപ്പാക്കുന്ന കാര്യമല്ല പറയുന്നത്. അത് കഴുകി വെടുപ്പാക്കുന്നത് അതത് പള്ളി കൂതാശയൊക്കെ നടത്തുമ്പോ കുറച്ച് ദിവസം ഉപവാസം ഉപവസിക്കണമെന്ന് പറയുന്ന ഇതുകൊണ്ടാണ്. ഏഴു ദിവസം യാഗപീഠത്തിനായി നീ പ്രായശ്ചിത്തം കഴിച്ചതിനെ ശുദ്ധീകരിക്കണം. യാഗപീഠം അതിവിശുദ്ധമായിരിക്കണം. യാഗപീഠത്തെ തൊടുന്നവനൊക്കെയും വിശുദ്ധനായിരിക്കണം. ബലിപീഠത്തിന്റെ പ്രത്യേകത ഏതാ? അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ദേവാലയ കൂതാശയൊക്കെ നടത്തുമ്പോ, ദേവാലയത്തിന്റെ ശുദ്ധീകരണം നടത്തുമ്പോ, ദേവാലയം ശുദ്ധീകരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പുരോഹിതന്മാരും ജനങ്ങളുമൊക്കെ അതിന് ഒരുങ്ങുന്ന ഒരു രീതിയുണ്ട്. ഒരുങ്ങുന്ന നമ്മളിപ്പം ദേവാലയ കൂതാശയൊക്കെ നടത്തുമ്പോൾ ഒരുങ്ങുന്ന എന്തുവാ, അതെല്ലാം വെടുപ്പാക്കി വലിയ പ്രൊസഷനെ വലിയ ഇത് അങ്ങനെയൊക്കെയുള്ള വലിയ ആഘോഷങ്ങളാണ്, അഡ്വർടൈസ്മെന്റ് ഇങ്ങനെയൊക്കെയുള്ള ആഘോഷത്തെ പറ്റിയാണ് സാധാരണ നമ്മളുടെ ചിന്തയിൽ നമ്മൾ വരുന്നത്. പക്ഷേ യാഗപീഠത്തിന്റെ ശുദ്ധീകരണത്തിന് അതിന്റെ ഒരുക്കം എന്ന് പറയുന്നത് നോമ്പെടുത്ത് ഉപവസിച്ച് ചെയ്യുന്ന ആ യാഗപീഠത്തിന്റെ പ്രത്യേകത അത് വിശുദ്ധമായിരിക്കണം, അതിനെ തൊടുന്നവനൊക്കെയും വിശുദ്ധനായിരിക്കണം, യാഗപീഠത്തെ തൊടുന്നവനൊക്കെയും വിശുദ്ധനായിരിക്കണം. ഞാൻ ഓർക്കുന്ന ഒരു സംഗതിയുണ്ട്, പണ്ട് സെമിനാരി പഠിക്കുമ്പോഴേ ഞാൻ പൗലോസ് മാർ ഗ്രിഗോറിയസ് ത്രിമേനി സന്ധ്യാ നമസ്കാരം ലീഡ് ചെയ്യാനായിട്ട് അവിടെ ഇരിക്കുക. അപ്പോ അവിടെ നമസ്കാരത്തിന് വന്ന് നേരത്തെ അദ്ദേഹം അവിടെ ധ്യാനത്തിൽ അവിടെ ഇരിക്കുക. അപ്പം പിള്ളേരെല്ലാം നമസ്കാരത്തിന് കയറി വന്നു, എല്ലാവരും ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പൊ അന്ന് ഈ ശുശ്രൂഷയ്ക്ക് കൂടുന്നവന്റെ ശുശ്രൂഷക്ക് പ്രായം കഴുകിയോ അങ്ങോട്ടൊക്കെ ചെയ്തിട്ട് അതൊന്ന് കൂതാശ ചെയ്യാം. അപ്പൊ അവിടെ അച്ഛന്മാരെ ആരെയും കണ്ടുപോകുന്നില്ല, ഗ്രിഗോറി സിരുവന് മാത്രമേ ഉള്ളൂ. ഇയാൾക്ക് ഇത് കുപ്പായ ഇടിയം വേണം. അപ്പോ അവൻ കൊണ്ട് ചെന്നു അച്ഛന്റെ തിരുമേനിയുടെ കൊടുത്തിട്ട് പറഞ്ഞു, തിരുമേനി ഇതൊന്ന് കൂതാശ ചെയ്ത് തരണം. അപ്പൊ തിരുമേനി തല കയർത്തിവനെ നോക്കിയിട്ട് പറഞ്ഞു, നീ ആ പ്രോണോസെ കൊണ്ട് ചെന്ന ഒരു അഞ്ചു മിനിറ്റ് വെച്ചിട്ട് എടുത്തിട്ടോളാം പറഞ്ഞു. പ്രോണോസെ കൊണ്ട് അഞ്ചു മിനിറ്റ് വച്ച് എടുത്തിട്ടോളാം പറഞ്ഞു. സത്യത്തിൽ അന്ന് ഞങ്ങൾക്കൊക്കെ അതൊരു ചിരിച്ചിരിയായിട്ട് തമാശയായിട്ട് തോന്നി. സാധാരണ കുപ്പായം ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാ? അത് അതിന്റെ പ്രോണോസെ വെച്ച് ശുദ്ധീകരിക്കും. അതിന് പ്രാർത്ഥനയുണ്ട്, അത് ധൂപക്കുറ്റി ധൂപമർപ്പിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഒരു ക്രമമുണ്ട്. അങ്ങനെയാണ് ദേവാലയത്തിന്റെ മദ്ബഹായികളിലുള്ള എല്ലാ സാധനങ്ങളെയും, മദ്ബഹായികളിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളെയും വിശുദ്ധീകരിക്കണം. അതിനകത്തുള്ളതെല്ലാം വിശുദ്ധമായിരിക്കണം എന്നുള്ളത് കൊണ്ട് അതിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രയറുണ്ട്. ആ പ്രയർ നടത്തണം. പക്ഷെ തിരുമേനി പറഞ്ഞു അതിന് മുകളിൽ കൊണ്ടുവച്ചിട്ട് നീ എടുത്തോളാം പറഞ്ഞു. അതിന് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ വായിച്ച ഭാഗം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോഴാണ് തിരുമേനി പറഞ്ഞതിന്റെ അർത്ഥം എനിക്കതിന്റെ പൂർണ്ണമായ മനസ്സിലായത്. സത്യത്തിൽ യാഗപീഠത്തെ സ്പർശിച്ചു കഴിയുമ്പോ അത് വിശുദ്ധമായി. വിശുദ്ധിയോടുകൂടി ആ വസ്തു എടുത്ത് യാഗപീഠത്തെ കൊണ്ടുചെന്ന് സ്പർശിച്ചു കഴിയുമ്പോ സത്യത്തിൽ അത് വിശുദ്ധമായി. യാഗപീഠത്തെ തൊടുന്നതൊക്കെയും വിശുദ്ധമായിരിക്കണം എന്ന് പറയുമ്പോൾ യാഗപീഠത്തെ തൊടുന്നത് വിശുദ്ധമാകുകയും ചെയ്യും. അങ്ങനെ യാഗപീഠം അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും വിശുദ്ധിയിൽ വളരാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ഈ കുരിശ് വരയ്ക്കുന്നത്. കുരിശ് നമ്മൾ വരയ്ക്കുന്നതുകൊണ്ടാണ് നമ്മൾ കുരിശ് വരച്ചുകൊണ്ടേയിരിക്കും. ഈ കുരിശ് ക്രിസ്തുവിന്റെ യാഗപീഠമാണ്. യാഗപീഠത്തിന്റെ പ്രത്യേകത അത് വിശുദ്ധമാണ്. അതിൽ പെടുന്നവനൊക്കെയും വിശുദ്ധമായിരിക്കുന്നതുകൊണ്ട് വി മേക്ക് ദ സൈൻ ഓഫ് ദ ക്രോസ് ഓൺ ദ ടച്ച്. നമ്മളിങ്ങനെ കുരിശ് വരച്ചുകൊണ്ടേയിരിക്കും. ആ കുരിശിലൂടെ നാം വിശുദ്ധിയിലേക്ക് വളരണം. വിശുദ്ധമായ കാര്യങ്ങളിലേക്ക് നമ്മൾ വളരുകയും ചെയ്യണം. കർത്താവ് പറയുന്നു, കുരിശെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 24 അവിടെ യേശുക്രിസ്തു പറയുന്നു, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടിരുന്നതോ
ക്രിസ്തുവിന്റെ കുരിശിനെ പറ്റിയാ പറഞ്ഞുകൊണ്ട്, യേശു ക്രിസ്തുവിന്റെ കുരിശിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ക്രിസ്തുവിന്റെ കുരിശ് അത് യാഗപീഠമാണ്, അത് ബലിപീഠമാണ്, അത് വിശുദ്ധമാണ്. അവിടെ ബലി അർപ്പിക്കപ്പെട്ടു, അതുകൊണ്ട് അതിൽ തൊടുന്നവരെല്ലാവരും വിശുദ്ധമായിരിക്കണം എന്നുള്ളത് പറഞ്ഞു. ഇവിടെ പറയുന്നു മാർട്ടി, ഇത് സമവീക്ഷണ സുവിശേഷങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. യേശു ക്രിസ്തുവിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് മാത്യുവിലും ലൂക്കിലും മാർക്കിലും എല്ലാം പറയുന്നുണ്ട്. ലൂക്ക് ചാപ്റ്റർ 9:23, മാർക്ക് ചാപ്റ്റർ 8:34, ഇവിടെല്ലാം പ്രത്യേകം പ്രത്യേകം പറയുന്നുണ്ട്. ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, ദൈവത്തെ പിന്തുടരുവാൻ ഇച്ഛിച്ചാൽ, അവൻ തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്ത് ഫോളോവേഴ്സ് എന്നുള്ളതിന് വലിയ ഇപ്പം വലിയ അതൊരു വലിയ പ്രാധാന്യമുള്ള ഒരു ഒരു ചിന്തയല്ല. ഇപ്പൊ ഈ ഫാൻസിന്റെ ഇതാ ആൾക്കാരാണ്. അതിപ്പം ക്രിക്കറ്റിലെ ക്രിക്കറ്റ് പ്ലേയേഴ്സിന്റെ പേരിലുള്ള ഫാൻസ് ഉണ്ട്, സോക്കർ പ്ലേയേഴ്സിന്റെ പേരിലുള്ള ഫാൻസ് ഉണ്ട്, പിന്നെ ഫിലിം സ്റ്റാർസ് ആരാധകർ ഒരുപാടുണ്ട്. അവരുടെ അവരുടെ കഴിവിനെ ആരാധിക്കുന്ന, അവരെ ദൈവതുല്യം ഇങ്ങനെ പുകഴ്ത്തുന്ന, അതിനു വേണ്ടി സംഘടിച്ച് അവർക്ക് വേണ്ടി അവരെ പ്രൊമോട്ട് ചെയ്യാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഫാൻസിന്റെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ അങ്ങനെയുള്ളവരുടെ ഒരു സമൂഹമാണ് ഇന്ന് വളർന്നത്. ഫോളോവേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരില്ല. ഫോളോവേഴ്സിന്റെ പ്രത്യേകത, അവരുടെ ഫോളോവേഴ്സ് ആരെങ്കിലും ആരുടെയെങ്കിലും ഫോളോവർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉള്ള ആ ജീവിതം പിന്തുടരുവാൻ തക്കണം, ജീവിതം പിന്തുടരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ക്രിസ്തുവിന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ പറ്റി പറയുന്നിടത്ത് യേശു ക്രിസ്തു പറയുന്നത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച്, പിന്നെ കുരിശിന്റെ കാര്യം പറയുന്നത് എന്താ, തന്റെ ക്രൂശെടുത്ത്, ഈ വരുന്ന ആളുടെ ക്രൂശെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. അതിന്റെ അർത്ഥം എന്താ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ക്രിസ്തുവിന്റെ കുരിശിനെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ക്രിസ്തു ഇവിടെ പറയുന്നു, ഓരോ മനുഷ്യർക്കും അവരുടേതായ ഒരു കുരിശിനെ കുരിശുണ്ട്. അവരുടേതായ ജീവിതത്തിൽ അവർ വഹിക്കേണ്ടതായ, അവർ കരുതേണ്ടതായ ആ ഒരു കുരിശിന്റെ കാര്യം പറയുന്നു. അത് സമവീക്ഷണ സുവിശേഷത്തിൽ എല്ലാം എടുത്തും, മാത്യു 16:24, ലൂക്ക് 9:23, മാർക്ക് 8:24, ഈ മൂന്ന് ഭാഗങ്ങളിൽ ഈ വേദഭാഗം പറയുന്നു. ഓരോരുത്തരും അവരവരുടെ കുരിശെടുത്ത്, ഓരോരുത്തരും അവരുടെ കുരിശെടുത്ത് എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവരുടെ ഹൃദയത്തിൽ മനസ്സിൽ ഒരു കുരിശ് വഹിക്കണം. ആ കുരിശിന്റെ പ്രത്യേകത എന്താ, കുരിശിന്റെ പ്രത്യേകത എന്താ നമ്മൾ കണ്ടു. നമ്മൾ കുരിശിന്റെ പ്രത്യേകത 1 പീറ്റർ 1 പീറ്ററിൽ നമ്മൾ കണ്ടായിരുന്നല്ലോ. കുരിശിന്റെ പ്രത്യേകത എന്തായിരുന്നു അത്? 1 പീറ്റർ 2:24 നമ്മൾ കുരിശിന്റെ പ്രത്യേകത കണ്ടു. എന്തായിരുന്നു അത്? തന്റെ യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ ഞങ്ങളുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, ആ ക്രൂശിൽ പാപത്തെ ക്രൂശിച്ച് അങ്ങനെ രക്തം ചീന്തി അതിനെ അതില്ലാതായി വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പൊ ഓരോ നിമിഷവും ഓരോ വ്യക്തിയും അവരുടെ ഹൃദയത്തിൽ ഉള്ള കുരിശിൽ തങ്ങളുടെ പാപങ്ങളെ തറച്ച്, തങ്ങളുടെ ജീവിതത്തിലെ അശുചിയെ കഴുകിക്കളഞ്ഞ് വിശുദ്ധിയിലേക്ക് വരണം. അങ്ങനെ ക്രിസ്തുവിന്റെ അനുയായി തീരണം, ക്രിസ്തുവിന്റെ ഫോളോവർ ആയി തീരണം. ഓരോരുത്തരും അവരവരുടെ കുരിശ്, ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ ഒരു കുരിശ് വഹിക്കണം എന്നുള്ളതാണ്. ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ ഒരു കുരിശ് വഹിക്കാൻ തക്കവണ്ണം അവർക്ക് സാധിക്കുന്നു. നമ്മൾ കുരിശിൽ നിന്ന് രക്ഷപ്പെടുന്ന ഇതിനെ പറ്റിയാണ് സത്യത്തിൽ നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുന്നതും ആരാധനയെ സംബന്ധിക്കുന്നതിന്റെ ഒക്കെ പ്രത്യേകത എന്താ, അതിന്റെ ആവശ്യം എന്തായിട്ടാ? ഈ കുരിശിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരിശിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ. അങ്ങനെയാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകളും നമ്മൾ പ്രാർത്ഥിക്കുന്ന അങ്ങനെ വേണ്ടിയാ, എല്ലാ കുരിശിൽ നിന്നും രക്ഷപ്പെടാൻ. പക്ഷെ കുരിശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന്റെ കാര്യമാണ് ക്രിസ്ത്യാനി ചെയ്യേണ്ട കാര്യം. ക്രിസ്തുവിനെ അനുഗമിക്കുന്നു, അവിടെയാണ് കന്യകമറിയാമിന്റെ പ്രസക്തി നാം കാണുന്നത്.
കന്യാമറിയാമ്മന്റെ ജീവിതത്തിന്റെ പ്രസക്തി, കന്യാമറിയാമ്മന്റെ ജീവിതം നമുക്ക് നൽകുന്ന പാട്ടു. ഈ അടുത്ത് ഇപ്പോൾ സെപ്റ്റംബർ 8-ാം തീയതി കന്യാമറിയാമ്മന്റെ ജന്മപെരുന്നാൾ നമ്മൾ കൊണ്ടാടിയിട്ടിരിക്കുകയാണല്ലോ. മലങ്കര സഭയിലെ എല്ലാ ദേവാലയങ്ങളിലും കന്യാമറിയാമ്മന്റെ ജന്മപെരുന്നാൾ ആഘോഷത്തോടെ കൊണ്ടാടുകയും ആ ദേവമാതാവിന്റെ മധ്യസ്ഥത തേടുകയും ചെയ്തു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന, നമ്മളെല്ലാം അതിൽ സംബന്ധിച്ചിട്ടുള്ള സംഗതിയാണ്. കന്യാമറിയാമ്മന്റെ ജീവിതം, യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ ഡിസൈപ്പിൾ, ആദ്യത്തെ ഡിസൈപ്പിൾ ആരായിരുന്നു? ആദ്യത്തെ ഡിസൈപ്പിൾ സത്യത്തിൽ കന്യാമറിയാമ്മ. ക്രിസ്തുവിനെ അനുഗമിച്ച, ക്രിസ്തുവിന്റെ ഫോളോവർ ആയിട്ട് നിന്ന് എല്ലാം ഹൃദയത്തിൽ, അവൻ പറയുന്നതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച്, അവന് വേണ്ടി ജീവിച്ച്, അവൻ പറയുന്നത് കേട്ട് മറിച്ച് ഒരക്ഷരം പോലും മിണ്ടാതെ അവന് വേണ്ടി ജീവിച്ച് ക്രിസ്തു കുരിശിന്റെ സമീപം വരെ, കുരിശിന്റെ അടുത്ത് വരെ, ക്രൂശാരോഹണം വരെ, കുരിശിന്റെ സമീപം വരെ ക്രിസ്തുവിനെ അനുഗമിച്ച ഡിസൈപ്പിൾ, ശിഷ്യയായിരുന്നു. മാതാവ്, ദൈവമാതാവ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും കന്യാമറിയാം യേശു ക്രിസ്തുവിന്റെ ഒരു ഡിസൈപ്പിളായി, ക്രിസ്തുവിന്റെ ഒരു ഡിസൈപ്പിളായി, ക്രിസ്തുവിന്റെ ഫോളോവറായി. ക്രിസ്തുവിന്റെ ഫോളോവറിന്റെ പ്രത്യേകത എന്താ? കുരിശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, കുരിശും വഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, അതാണ് കന്യാമറിയാമ്മന്റെ ജീവിതം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവളുടെ ജീവിതത്തിന്റെ എല്ലാ കുരിശിനെയും വഹിച്ചുകൊണ്ട്, എല്ലാ പ്രയാസങ്ങളെയും വഹിച്ചുകൊണ്ട്, അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് തന്റെ ജീവിതത്തെ വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് വളർത്തി, അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ വലിയ അനുഗാമിയായി, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡിസൈപ്പിളായിട്ട്, ശിഷ്യയായിട്ട് കന്യാമറിയാം തീർന്നു എന്നുള്ളതാണ് കന്യാമറിയാമ്മന്റെ ജീവിതത്തിന്റെ പ്രത്യേകത. അങ്ങനെ അവൾ കുരിശെടുത്ത് പിന്നാലെ പോയത് കൊണ്ടാണ് അവളുടെ ശരീരം ദ്രവത്വം കാണുവാൻ തക്കവണ്ണം കർത്താവ് അനുവദിക്കാതിരുന്നത്. അതിനെ നശിപ്പിക്കുവാൻ, ആ ശരീരം ദ്രവത്വം കാണുവാൻ തക്കവണ്ണം അനുവദിക്കാതെ മരിച്ച് അടക്കപ്പെട്ട അവളുടെ ശരീരത്തെ മലാഖമാർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ടുണ്ടായ കാരണം, അനുനിമിഷം കുരിശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിച്ച് അത് ആ കുരിശ് അവളുടെ ജീവിതത്തിന്റെ തന്നെ വലിയ യാഗപീഠമായി തന്നെ വിശുദ്ധീകരിച്ച്, അങ്ങനെ അവളുടെ ശരീരം ദ്രവത്വം കാണുവാൻ തക്കവണ്ണം ക്രിസ്തു ഇടയാക്കാതെ ആ ശരീരത്തെ മലാഖമാർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ഫോളോവറാകാൻ, അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അവരുടെ കുരിശ് ഓരോരുത്തരുടെയും മനസ്സിൽ, അവരുടെ മനസ്സിനെ, അവരുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന ഒരു കുരിശ് ഉണ്ടാകണം. ക്രിസ്തുവിന്റെ കുരിശ്, ക്രിസ്തുവിന്റെ സർവലോകത്തിന്റെയും പാപത്തെ വഹിക്കുന്ന കുഞ്ഞാടായ ക്രിസ്തുവിന്റെ യാഗപീഠമായിട്ട് ആ കുരിശ് കാൽവരിയിൽ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഓരോ മനുഷ്യരും ക്രിസ്തു വഹിച്ചതുപോലെ ഒരു കുരിശ് നമ്മുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ വഹിച്ച് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു യാഗപീഠം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അങ്ങനെ ആ കുരിശുമായിട്ട് തന്നെ പോകണം എന്നുള്ളതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതും, പ്രത്യേകിച്ചും ഈ ശ്ലീബ പെരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതുമായ പ്രത്യേകമായ സന്ദേശം. വേദപുസ്തകത്തിൽ കുരിശിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും കുരിശിന് മറ്റൊരു പര്യായം, ഒരു സിനോണിം ഉപയോഗിക്കുന്നുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 5 വേഴ്സ് 30, അവിടെ പറയുന്നു, നിങ്ങൾ മരത്തിന്മേൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ ക്രൂശാരോഹണത്തെ പറ്റി പറയുന്നതാണ്. നിങ്ങൾ മരത്തിന്മേൽ തൂക്കിക്കൊന്ന യേശുവിനെ, കുരിശെന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഒരു പര്യായമാണ്, ഇവിടെ ഈ പറയുന്നത് മരത്തിന്മേൽ തൂക്കിക്കൊന്ന മരം എന്നുള്ള പദം ഇവിടെ കുരിശിന് പകരമായിട്ട് ഇവിടെ ഉപയോഗിച്ചു. വീണ്ടും 13-ാം അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൽ ഈ കുരിശിനെ പറ്റി പറയുന്ന 13-ാം അധ്യായം 29-ാം വാക്യം, അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം
അവർ അവനെ മരത്തിൽ നിന്നിറക്കി ഒരു കല്ലറയിൽ വെച്ചു. മരത്തിൽ നിന്നിറക്കി ഒരു കല്ലറയിൽ വെച്ചു. അപ്പം വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ കുരിശിന് ഉപയോഗിക്കുന്ന മറ്റൊരു സിനോണിം ആണ് മരം എന്നുള്ളത്. അവ ഈ ഓരോരുത്തരും തന്റെ കുരിശെടുത്ത് പിന്നെ എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ കുരിശിനുള്ളത് വരെ മരം ഉപയോഗിക്കും. എല്ലാ ഓരോരുത്തരും അവരവരുടെ മരം, അങ്ങനെ പറയുന്നത് കുഴപ്പമൊന്നുമില്ല. കാരണം മരത്തിന് ചില പ്രത്യേകതകളുണ്ട്. മരത്തിന്റെ പ്രത്യേകത അത് ഈ പ്രപഞ്ചത്തെ ശുദ്ധീകരിക്കുന്ന മരം എന്നുള്ളത് ഈ പ്രപഞ്ചത്തെ ശുദ്ധീകരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ ശുദ്ധീകരിക്കുന്ന മരമുണ്ട്. ഈ മരം എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം സുലോൺ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വേറെ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നത് ലൂക്കോസ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 26 അധ്യായത്തിന്റെ 47 സെയിന്റ് മാത്യു ചാപ്റ്റർ 26:47 അവിടെ ആ വാക്ക് ഉപയോഗിക്കുന്നു. സെയിന്റ് മാത്യു ചാപ്റ്റർ 26:47 അവിടെ അത് ഉപയോഗിക്കുന്നത് യേശു ക്രിസ്തു തന്റെ അന്ത്യസമയമായപ്പോ ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവനെ പിടിക്കുന്നതിന് വേണ്ടി മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും വലിയൊരു സംഘം അവിടെ വരികയും അവരെന്ത് ചെയ്തെന്നറിയാമോ? വാളും വടികളുമായി വന്നതാണ്. വാളും വടികളുമായി വന്നു. ആ വടി എന്നുള്ളതിന് ഉപയോഗിക്കുന്നത് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ പദം സുലോൺ തന്നെയാണ്, അല്ലെങ്കിൽ മരം എന്നുള്ള പദമാണ്. വാളും മരങ്ങളുമായി വന്നു എന്ന് പറഞ്ഞു. ഓരോരുത്തരും തന്റെ കുരിശെടുത്ത് പിന്നാലെ അനുഗമിക്കട്ടെ, അല്ലെ, തന്റെ മരം എന്നുള്ള പദം അവിടെ നമ്മൾ ഉപയോഗിച്ചാൽ ശുദ്ധീകരിക്കുന്ന മരവും ഉണ്ട്, നശിപ്പിക്കുന്ന മരവും ഉണ്ട്. ഇതിലേതാ എടുക്കുന്നതെന്നുള്ളതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. യഹൂദ മത നേതാക്കന്മാര് അവരെടുത്തിരുന്നത് നശിപ്പിക്കുന്ന മരം, ഉപദ്രവിക്കുന്ന മരത്തെ മരമാണ് എടുത്തത്. അപ്പം എല്ലാ മനുഷ്യരും അവരവരുടെ കുരിശ് ഹൃദയത്തിൽ വഹിക്കുന്നുണ്ടെങ്കിലും അത് ഏത് തരം കുരിശാണ് വഹിക്കുന്നതെന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഏത് തരം കുരിശാണ് വഹിക്കുന്നത്? നമ്മെ നശിപ്പിക്കുന്ന കുരിശാണോ അതോ ജീവന്റെ കുരിശാണോ? അങ്ങനെയുള്ള കുരിശിനെ പറ്റി വേദപുസ്തകം പറയുന്നു. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 12 യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. നല്ല പ്രവൃത്തി വെളിപ്പെട്ടു വരുന്ന വരുവാൻ തക്ക വണ്ണം നാം മരം വഹിക്കുന്നതിനെ പറ്റിയാണ്. നല്ല പ്രവൃത്തി വെളിപ്പെട്ടു വരുവാൻ, തിന്മ പ്രവൃത്തി, ക്രിസ്തുവിനെ ഉപദ്രവിക്കാനായിട്ട് വടികളുമായിട്ട് വന്ന മഹാപുരോഹിതന്മാരും അവിടെയും മരം അവർ വഹിക്കുന്നുണ്ട്. ആ മരത്തെ പറ്റിയല്ല പറയുന്നത്, നല്ല പ്രവൃത്തി വെളിപ്പെട്ടു വരുന്ന മരം വഹിക്കുന്നതിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. വെളിപാട് പുസ്തകം 2:7 ആ മരത്തിന്റെ പ്രത്യേകതകള് വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം 2:7 ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം പിൻമാൻ കൊടുക്കും. വെളിപാട് പുസ്തകം 22:22 പറയുന്നത് ഇങ്ങനെയാണ്, വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ജീവവൃക്ഷം അല്ലെങ്കിൽ നല്ല വൃക്ഷം വഹിക്കുന്ന അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്ന വൃക്ഷം വഹിക്കുന്ന മനുഷ്യന്റെ അനുഭവം അതാ. വെളിപാട് പുസ്തകം 2:7 വെളിപാട് പുസ്തകം 22 ആദ്യ ഭാഗത്ത് പറയുന്നത് അവിടെ ജീവജല നദിയും അവിടെ പളുക്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരയും അക്കരയും ഉള്ള ജീവവൃക്ഷം അതിന്റെ പ്രത്യേകത എന്താ? അത് 12 വിധം ഫലം കായ്ച്ചു, നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷമാണ്. മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. എല്ലാ മാസവും പുതിയ പുതിയ 12 വിധം ഫലം അതിങ്ങനെ മാറി മാറി അതത് വിധ ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ജീവവൃക്ഷം ഹൃദയത്തിൽ കരുതുന്നവൻ യാഗപീഠമായി ഒരു വൃക്ഷത്തെ ഒരു കുരിശിനെ ഹൃദയത്തിൽ വഹിക്കുന്നവൻ. ആ കുരിശിൽ നമ്മുടെ സകല തിന്മകളെയും കഴുകിക്കളയുവാൻ തക്കവണ്ണമുള്ള യാഗം അനശ്വിതം നടത്തുന്നവൻ. അവന്റെ പ്രത്യേകത അവൻ ഫലം നൽകുന്നു, ഫലം പുറപ്പെടുവിക്കുന്നു, അവൻ ഒരു രോഗവും ഉണ്ടാകുകയില്ല. ഇതാണ് വേദപുസ്തകം അല്ലെങ്കിൽ വെളിപാട് പുസ്തകം 22 നൽകുന്ന പാഠം. എല്ലാ വൃക്ഷങ്ങളും നമുക്കറിയാം, എല്ലാ വൃക്ഷങ്ങളും ഈ ഭൂമിയിൽ നന്മ മാത്രം ചെയ്യുന്നതാണ്. വൃക്ഷത്തിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ കുരിശിനെ വൃക്ഷവുമായിട്ട് ഉപയോഗിക്കുന്നത്, മരം ഉപമിക്കുന്നതിന്റെ കാരണം. അത് ഈ മരത്തിന് ഈ നല്ല പ്രത്യേകത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഈ ഭൂമിയിൽ നിൽക്കുന്ന എല്ലാ മരങ്ങളും ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ ശുദ്ധീകരിക്കുകയാണ്. നമുക്കറിയാമല്ലോ ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനം നടക്കുന്നുണ്ട്. എല്ലാ വൃക്ഷങ്ങളുടെയും അത് വളരുന്നതിൽ അതിനകത്തൊരു ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനം നടക്കുന്നുണ്ട്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഫിനോമിനം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് മരം അതിന്റെ മണ്ണിൽ നിന്നും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അത് വെള്ളത്തിലൂടെ എലയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് സൂര്യനും എയറും സ്വീകരിച്ച് അതവിടെ കുക്ക് ചെയ്ത് ഷുഗറാക്കി അത് പിന്നെ വൃക്ഷത്തിന് ഭക്ഷണമായിട്ട് കൊടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഈ പ്രോസസ്സിൽ ഈ വൃക്ഷം ചെയ്യുന്ന എന്താ, മണ്ണിലുള്ള എല്ലാ അഴുക്കിനെയും അത് ശുദ്ധീകരിക്കുന്നു, അന്തരീക്ഷത്തിലുള്ള വായുവിനെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ ശുദ്ധീകരിക്കുന്ന ഒരു വലിയ പ്രക്രിയ ഈ ഒരു ഓരോ വൃക്ഷവും നൽകുന്നുണ്ട്. ഓരോ വൃക്ഷവും പ്രപഞ്ചത്തിൽ നൽകുന്ന അതാണ്. നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ വൃക്ഷവും സത്യത്തിൽ വളരെ ബഹുമാനത്തോടെ കാണേണ്ടതാണ്. നമ്മൾ വൃക്ഷത്തെ നിർദയമായി നിർദാക്ഷിണ്യം നമ്മൾ കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷെ ഓരോ വൃക്ഷവും ഈ പ്രപഞ്ചത്തിന് നൽകുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് നൽകുന്ന നന്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മണ്ണിനെയും വായുവിനെയും അത് ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. മണ്ണിനെയും വായുവിനെയും അത് ശുദ്ധീകരിച്ച് അത് ഈ പ്രപഞ്ചത്തെ വിശുദ്ധിയിൽ അത് പ്യൂരിഫൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് കുരിശും മരവും തമ്മിൽ സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. പ്രപഞ്ചത്തെ ഒരു മരം വിശുദ്ധീകരിച്ചത് ശുദ്ധമാക്കുന്നത് പോലെ ഓരോ മനുഷ്യനും തന്റെ ഹൃദയത്തിൽ വഹിക്കുന്ന കുരിശ് അതിലൂടെ തന്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണമുള്ള സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ അതിനുള്ള വഴികാട്ടിയായി അതിനെ കാണാം. ഓരോ മനുഷ്യനും അവന്റെ ഹൃദയത്തിൽ വഹിക്കുന്ന കുരിശ് അതാണ് മത്തായി 16:16 കർത്താവ് പറയുന്ന ഓരോരുത്തരും തന്റെ കുരിശെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ എന്ന് പറയുന്നത് നമ്മെ വിശുദ്ധീകരിക്കുന്ന ഒരു കുരിശ് ഹൃദയത്തിൽ സ്ഥാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ആ കുരിശ് നമ്മെ വിശുദ്ധീകരിക്കുകയും ക്രിസ്തുവിന്റെ അനുഗാമിയായി തീരുവാൻ തക്കവണ്ണം നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ആയിത്തീരുമ്പോൾ വെളിപാട് പുസ്തകം 22 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഓരോ മാസവും അതത് തരം, ഓരോ മാസവും അതത് തരം ഫലം പുറപ്പെടുവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സാഹചര്യത്തിനനുസരിച്ച്, കോണ്ടക്സ്റ്റ് അനുസരിച്ച് നല്ല ഫലങ്ങളെ ഓരോ 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 സ്ഥലങ്ങൾ നാം ആയിത്തീരുന്ന ഓരോ കോണ്ടക്സ്റ്റിലും അവിടെ എല്ലാം നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ തക്ക വേണം നമുക്ക് സാധിക്കുകയും രോഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തിന്മകളിൽ നിന്ന് മാറി വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് വളരുവാൻ തക്ക വണ്ണം നമുക്ക് ഇടയാകുകയും ചെയ്യും. അങ്ങനെ ഈ ശ്ലീബാ പെരുന്നാൾ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്ന ഒരു പെരുന്നാളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തക്ക വണ്ണം ഹൃദയത്തിൽ കുരിശിനെ വഹിച്ചുകൊണ്ട് പോകുവാനും അങ്ങനെ ക്രിസ്തുവിന്റെ അനുഗാമിയായി തീരുവാനും നാം തന്നെ വിശുദ്ധീകരിക്കപ്പെടുവാനും ഈ പ്രപഞ്ചത്തെ വൃക്ഷങ്ങളെ പോലെയും വൃക്ഷങ്ങൾ ഈ പ്രപഞ്ചത്തെ വിശുദ്ധീകരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ വിശുദ്ധീകരിക്കുവാനുമുള്ള ശുദ്ധീകരിക്കുവാനുമുള്ള നന്മയിലേക്ക് നയിക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യുവാൻ തക്ക വണ്ണം നമുക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ശ്ലീബാ പെരുന്നാളിനോടനുബന്ധിച്ച് വളരെ ശ്രേഷ്ഠമായ ഒരു ധ്യാനം ശ്രീമതി തിരുവനസനോട് നമുക്ക് പറഞ്ഞു തന്നു. കഴിഞ്ഞ ദിവസം ശ്രീമതി തിരുവനസന ഞാൻ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ആധികാരികമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകത്തക്കവണ്ണം ഒരു വിഷയം പറഞ്ഞാൽ നല്ലതായിരുന്നെന്ന് അപേക്ഷിച്ചപ്പോൾ അത് കേൾക്കുകയും ഉൾക്കൊള്ളുകയും നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ശ്ലീബാ പെരുന്നാളിന്റെ പ്രാധാന്യവും പിന്നെ ശ്ലീബാ അല്ലെങ്കിൽ കഷ്ടതയുടെ ഒരു അടയാളമാണ് അത് ജീവിതത്തിൽ വഹിക്കുമ്പോഴാണ് തേജസ്സിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടെ തന്നെ വെളിപാട് ഉത്സവത്തിൽ നാം നമുക്ക് ലഭിക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നമ്മളിൽ കൂടി പ്രതിഫലിക്കുന്ന ഒരവസ്ഥയിൽ ആയി തീരാനുള്ള ഒരു വലിയ സാധ്യതയെപ്പറ്റി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു നല്ല അനുഗ്രഹീതമായ ധ്യാനമായിരുന്നു. തിരുമനസ്സിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒരുപാട് തിരക്കിട്ട നിമിഷങ്ങളാണെന്നറിയാം. യാത്രയിലും അതുപോലെ പല പള്ളികളിലായിട്ട് ഇങ്ങനെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇതിനെ സന്ദർശിക്കുകയാണ്. അതിനിടയ്ക്കും ഒരുപാട് തിരക്കിനിടയ്ക്കും ഈ സമയം കണ്ടെത്തുകയും ഈ ശുശ്രൂഷയിൽ നൃത്തം കൊടുക്കാൻ തക്ക ഓണം കാണിക്കുന്ന നല്ല മനസ്സിന് ഒരിക്കൽ കൂടി തിരുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് ധ്യാന തുറന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അതിനു മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ 127 ഗീതം, കുരിച്ചെടുത്ത യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. തിരുമനസ് പ്രസംഗത്തിൽ ഓർപ്പിച്ചതുപോലെ ശ്ലീബ പിതാക്കന്മാരൊക്കെ നമ്മൾ പറയുന്നുണ്ട് ശ്ലീബ വരയ്ക്കണം, ധരിക്കണം, വഹിക്കണം. ആ ഒരു അവസ്ഥയിൽ നമ്മൾ പരിശുദ്ധ ശ്ലീബായ കാണുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. ആ ഒരു ഓർപ്പിടത്തിലാണ് ഈ ഗീതങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ദൈവസ്ഥാനത്തിൽ
കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. ഭാരങ്ങൾ നേരിടുമ്പോൾ താരങ്ങൾ താങ്ങിടുന്നു. ഭാരങ്ങൾ നേരിടുമ്പോൾ താരങ്ങളാൽ താങ്ങിടുന്നു. മരണത്തിൻ താഴ്വരെ അതിലുമെന്നെ വിരിയാത്ത മാധുര്യ നല്ല സഖീത. മരണത്തിൻ താഴ്വരെ അതിലുമെന്നെ വിരിയാത്ത മാധുര്യ നല്ല സഖീത. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. അവനെന്നെ അറിഞ്ഞിടുന്നു, അവനിയിൽ കരുതിയിടുന്നു. അവനെന്നെ അറിഞ്ഞിടുന്നു, അവനിയിൽ കരുതിയിടുന്നു. ആവശ്യ ഭാരങ്ങൾ അണഞ്ഞിടുമ്പോൾ എനിക്കവൻ മാത്രമാ. ആവശ്യ ഭാരങ്ങൾ അണഞ്ഞിടുമ്പോൾ അവലംബാ എനിക്കവൻ മാത്രമാ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും. മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും. ബോധമില്ലാത്തവനന്മാനുവേൽ മഹിമയിൽ വാഴുന്നു ഇന്നുമെനിക്കാൻ മാറ്റമില്ലാത്തവനന്മാനുവേൽ മഹിമയിൽ വാഴുന്നു ഇന്നുമെനിക്കാൻ കുരിശെടു തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ തീരണം പാരിലെന്നാൽ തിരുപാദ സേവയതാ തീരണം പാരിലെന്നാൽ തിരുപാദ സേവയതാ തീരും ഞാനോടുവീരൻ പ്രിയൻ അരികിൽ അരുമയോടവനെന്നെ മാറോടാണയ്ക്കും ഞാനോടുവീലൻ പ്രിയൻ അരികിൽ അരുമയോടവനെന്നെ മാറോടണയ്ക്കും കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും
വ്യത്യസ്ത പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ഓർപ്പിക്കാനുള്ള പേരുകൾ ചരിത്രം നമ്മൾ ഓർക്കുന്ന രാജിയെ സർജറി കഴിഞ്ഞ് ചികിത്സ പ്രാപിച്ചു വരുന്നു രാജി ദേവസ്ഥാനത്തിൽ ഓർക്കാം. അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമറായിട്ട് സുഖം പ്രാപിച്ചു വരുന്ന ആലീസിനെ ദേവസ്ഥാനത്തിൽ സമർപ്പിക്കാം. അതുപോലെ തന്നെ കീമോ കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്ന എലിസബത്തിനെ ദേവസ്ഥാനത്തിൽ സമർപ്പിക്കാം. അതുപോലെ തന്നെ ദാനി എന്ന് പറയുന്ന മകനെ ദേവസ്ഥാനത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. രൂപേനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ജോളി എന്ന് പറയുന്ന ഒരു ആളെ ദേവസ്ഥാനത്തിൽ ഓർക്കുകയും സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രൈസിനെ ദേവസ്ഥാനത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഓസി വർഗീസിന്റെ സിസ്റ്റർ ക്യാൻസർ ആയിട്ട് നാട്ടില് ചികിത്സയിലായിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരിയെ ദേവസ്വത്തിന്റെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ രോഗം ബാധിച്ചോ അല്ലെ മറ്റേതെങ്കിലും മാനസിക പ്രയാസം ഉപയോഗിച്ചോ ദുരിതം പ്രാപിച്ച് കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ പ്രത്യാശിക്ക് സൗഖ്യത്തിനുമായിട്ട് ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം. ബലവാനും ജീവൻ നൽകുന്നവനും പരിശുദ്ധാത്മ നൽവലങ്ങളിലൂടെ ഞങ്ങളെ ക്രമപ്പെടുത്തി ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നന്മ പ്രദാനം ചെയ്യുന്ന ദൈവമേ, ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ വിജയശ്രീപാടെ അടയാളത്താൽ മുദ്രകുത്തപ്പെട്ട ഒരു സമൂഹമായി ഞങ്ങൾക്കായിരിക്കാനും ഈ പ്രപഞ്ചത്തിന്റെ നന്മകളെ ആസ്വദിക്കുവാനും തിന്മകളെ ജീവിതത്തിൽ നിന്ന് വിട്ടെറിയുവാനും ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് മലയാള സമൂഹം ഒരു പ്രത്യേകമായ സന്ദേശം അയവിറക്കുകയും അതിന്റെ സന്തോഷം പങ്കിടുകയും ചെയ്യുന്ന നിമിഷങ്ങളിൽ ദൈവസന്നിധിയിൽ ഈ വർഷവും അതിന്റെ ഭാഗമാകുവാൻ ഞങ്ങൾക്കൊക്കെത്തുന്ന ആയുസിനെ ഓർത്ത് ദൈവത്തെ ഞങ്ങൾ അതിനേക്കാൾ ഉപരിയായി കർത്താവേ ക്രൈസ്തവ ലോകത്തിന് സ്വാതന്ത്ര്യവും ദൈവത്തെ ആരാധിക്കുവാനുള്ള ശക്തമായ മുന്നറിയിപ്പും ഞങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ ലോകത്തിൽ ലഭിക്കാൻ തക്കവണ്ണം മുഖാന്തരമായ രക്ഷാകരമായ ശ്രീബായെ വീണ്ടെടുത്ത് വീണ്ടെടുക്കുകയും അത് ഞങ്ങളുടെ ആരാധനയുടെ പ്രധാന മർമ്മമായി മാറുവാനും തക്കവണ്ണം ഇടയാക്കിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തെ ഓർക്കുന്ന ദിവസം ഞങ്ങൾക്കും ഇപ്രകാരം ദിവ്യമായ ഒരു സന്ദേശത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവദൂതായി ദൈവ സന്ദേശമായി ഞങ്ങൾക്ക് ലഭിക്കാനും ഇടയാക്കിയല്ലോ. ശ്രീബായുടെ അടയാളത്താൽ മുദ്രകുത്തപ്പെട്ട ഒരു സമൂഹമായി ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ എപ്രകാരമായിരിക്കണമെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾ കേട്ടു. അത് ശ്രവിക്കുവാനും മനസ്സിൽ സ്ഥാനം പിടിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിന് വ്യതിയാനം ഉണ്ടാകുവാനും കർത്താവെ അതുമൂലം സംഗതിയാക്കണമേ. രക്ഷാകരമായ കുരിശിന്റെ പ്രത്യേകതകളും അത് മറ്റ് ഏതൊക്കെ കാര്യങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആ കുരിശുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ള സന്ദേശവും അനുഗ്രഹീതമായ രീതിയിൽ ഞങ്ങൾക്ക് കേൾക്കുവാനിടയാകുമ്പോൾ ഞങ്ങളെ തിരികെ ചിന്തിപ്പിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിന്റെ വേഗതയേറിയ ഓട്ടത്തിൽ അല്പമൊന്ന് നിന്ന് ആ കുരിശിന്റെ സമീപത്തേക്ക് നീങ്ങി നിന്ന് അല്പം ആശ്വസിക്കുവാനും ആശ്വാസം കണ്ടെത്തുവാനും ഈ അനുഭവങ്ങളെ മറ്റുള്ളവർക്ക് ക്രമപ്പെടുത്തുവാനും ദൈവം ഞങ്ങൾക്കിടയാകണമേ. ദൈവത്തോടുള്ള ബന്ധവും മനുഷ്യർക്ക് മനുഷ്യരോടുള്ള ബന്ധവും ഓർമ്മിപ്പിക്കുന്ന കുരിശിന്റെ ആകൃതിയിലൂടെ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ കർത്താവ് തുടർന്നും ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ആയിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. അവർക്കൊക്കെയും അതിനു വേണ്ടുന്ന ആരോഗ്യവും ആയുസ്സും സാവകാശവും അത് ശ്രവിപ്പാനുള്ള ഇന്ദ്രിയ ജയവും ദൈവം തമ്പുരാൻ നൽകിയല്ലോ. കർത്താവെ, മലങ്കര സഭയുടെ ഈ പ്രദേശത്തായിരിക്കുന്ന ഈ ഭദ്രാസനം ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുകയും ദൈവനിശ്ചയങ്ങളുടെ പൂർത്തീകരണം നടപ്പാക്കുന്ന ഒരു ഭദ്രാസനവുമായി അനേകർക്ക് ആശ്വാസത്തിന്റെ തുറമുഖമായി ഈ പ്രാർത്ഥനാ സംഗമം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് മഹാപുരോഹിതനായി ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ നൽകുന്ന, ദൈവസാന്നിധ്യ ബോധം ഞങ്ങൾക്ക് പകർന്നു നൽകുന്ന വലിയ ഇടയൻ, ദൈവസാന്നിധ്യ ബോധത്തിലൂടെ ഞങ്ങൾക്ക് നൽകി തന്ന വലിയ സന്ദേശം ദൈവം നൽകിയ ദാനമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു. തുടർന്നും നല്ല ശുശ്രൂഷകൾ ചെയ്യുവാൻ, ജനത്തെ മർമ്മങ്ങൾ നൽകി നയിക്കുവാൻ അനുഗ്രഹീതമായ സാന്നിധ്യം കർത്താവിന്റെ കൃപ മൂലം ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെയും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന ദൗത്യങ്ങളെ കൃത്യമായി ഓർമ്മപ്പെടുത്തി ഇടയ ശുശ്രൂഷ നല്ല പരിപാലനമായി കൊണ്ടുപോകുവാൻ ദൈവം തമ്പുരാന്റെ ബുദ്ധി കൊണ്ടും പരിജ്ഞാനം കൊണ്ടും ആത്മീയ പ്രബുദ്ധത കൊണ്ടും കർത്താവെ നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ഇടവകകൾക്കായി അങ്ങനെ സ്തുതിക്കുന്നു. സമാധാനത്തിലും സന്തോഷത്തിലും ദൈവബന്ധത്തെ ശക്തിപ്പെടുത്തുന്ന നല്ല കേന്ദ്രങ്ങളായി ഈ ആരാധനാലയങ്ങളൊക്കെ നിലകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ സമൂഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ മക്കളായി പുതിയ നിയമസഭയിലൂടെ കടന്നുപോകുന്ന ഈ ആധുനിക ജീവിതത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്താവെ, ലോകത്തിന്റെ മോഹങ്ങളെക്കാൾ ദൈവത്തിന്റെ ഇമ്പങ്ങൾക്ക് പ്രീതിപ്പെടുന്നവരായി ദൈവേഷ്ടം ചെയ്യുന്നവരായി തീരുന്ന ഒരു വലിയ സമൂഹമായി എന്നും നിലകൊള്ളണമേ. അത് അനേകർക്ക് സമൂഹത്തിൽ പ്രചോദനമായി തീരണമേ എന്നും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവിധ വിഷയങ്ങളും പ്രാർത്ഥനാ സഹായങ്ങളും അപേക്ഷകളും ദൈവസന്നിധിയിൽ ഈ സമയം ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിങ്കിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ ആവശ്യങ്ങളും കർത്താവ് ഞങ്ങൾക്ക് നിസ്തുലമായി നിർവഹിച്ചു നൽകിയിട്ടുള്ളതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വീണ്ടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവമേ, രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം സമർപ്പിക്കുന്നു. അവരുടെ ആന്തരികവും ബാഹ്യവുമായ എല്ലാ സൗഖ്യ ശുശ്രൂഷകൾക്കും കർത്താവിന്റെ ദിവ്യമായ സ്പർശനം ലഭിക്കണമേ. അങ്ങയുടെ അദൃശ്യമായ വലതുകരം സ്വർഗീയമായ ചിറകും കീഴിലുള്ള സംരക്ഷണം നിന്റെ മക്കൾക്ക് കൊടുത്ത് ആ കുടുംബങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകുവാൻ ദൈവം സഹായിക്കണമേ. പ്രതിസന്ധിയിലും പ്രയാസത്തിലും ജോലിയുടെ ഭാരങ്ങളുമായി ജീവിക്കുന്നവർക്ക്, ഉത്കണ്ഠാകുലരായി കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവർക്ക്, ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നവർക്ക് ദൈവം തമ്പുരാൻ തുണയായി തീരണമേ. നമ്മുടെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അധ്യയന വർഷം ആരംഭിച്ചു. അത് ഭംഗിയായും ആസ്വദിച്ചും പഠിക്കുവാനൊക്കെ ഉണ്ടെന്ന് ദൈവം തമ്പുരാന്റെ കൃപ ധാരാളമായി കൊടുക്കണമേ. അങ്ങയുടെ സാന്നിധ്യം വിട്ടുപിരിയാതെ ഇരിക്കുകയും ദുഷ്ടശക്തികൾക്ക് ഇരയായി തീരാതെ കർത്താവിന്റെ മാലാഖമാരോടൊപ്പം പുതുജുവാക്കപ്പെട്ട പ്രിയപ്പെട്ട മക്കളായി വളർന്നു വരണമേ. സഭയ്ക്കും സമൂഹത്തിനും അഭിമാനമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കൃപ കൊണ്ടും കരുണ കൊണ്ടും നിറയ്ക്കണമേ. ദൈവമേ, ഇന്ന് ഇത് ശ്രവിച്ചവർ അവരുടെ ആധ്യാത്മിക ജീവിതം പ്രോജ്വലിപ്പിക്കപ്പെടുവാൻ, അതോടൊപ്പം തന്നെ അവർ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് ഈ ശ്രീവായുടെ ദിവ്യമായ അനുഭവം പങ്കുവെക്കുവാൻ, അവരുടെ മനോമഗ്നഗരങ്ങളെ അവർ ഉപയോഗിക്കുന്ന എല്ലാ അനുഗ്രഹീതമായ സന്ദേശവാഹകാര്യങ്ങളെയും ദൈവം തമ്പുരാൻ ഉപയോഗിക്കുവാനൊക്കെ അവരെ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊക്കെ കടന്നു വന്ന ദേശങ്ങൾ, മാതൃ ഇടവകകൾ അവരൊക്കെ തന്നിലാകുവാൻ ഞങ്ങളുടെ എളിയ പ്രവർത്തനം സജ്ജമാക്കണമേ. ദൈവം തമ്പുരാന്റെ കൃപ കൊണ്ട് ഞങ്ങളെ ആശീർവദിക്കണമേ. മുൻപ് ഞങ്ങളെ വഴി നടത്തിയ പുരോഹിതന്മാർ, വിശ്വാസ സമൂഹത്തിലെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നിത്യജീവൻ അവകാശിപ്പാനുള്ള മുഖാന്തരവും കർത്താവ് നൽകണമേ. പ്രത്യേകിച്ച് ഓണത്തിന്റെയും വിശുദ്ധ ശ്രീബായുടെ അനുഗ്രഹീതമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഈ പെരുന്നാളിന്റെയും നന്മകൾ ഞങ്ങൾക്കൊക്കെ പ്രാപിപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസം തിമ്മ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്നതിനെ സംബന്ധിച്ച് എന്റെ മക്കളെല്ലാവരോടും, ഇവരുടെ എല്ലാ പ്രാർത്ഥനകളോടും യാചനയുള്ളവർ ഹൃദയമായിട്ട് ഞങ്ങൾ ഇന്ന് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ഈ ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നല്ല ഒരു ധ്യാനം എടുത്ത് നമ്മൾ അനുഗ്രഹിച്ച തിരുമനസ്സിനുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ വൈദികരുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ഉറക്കുകയും എല്ലാവരുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിരിക്കുന്ന മനോജ്, സെക്രട്ടറി ആയിരിക്കുന്ന രാജൻ, ഇവരെയും ദൈവസന്നിധിയിൽ ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു. അത് ബൈബിൾ വായിച്ച സഹോദരികളുള്ള നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും മറ്റു വാക്കിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ശ്രീവ പെരുന്നാളിന്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ കേരളീയർക്കും ഓണത്തിൻ്റെതായ ആശംസകൾ അറിയിക്കുന്നു. ദൈവേദരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.